എല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇങ്ങനൊരു അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ചില കാര്യങ്ങളൊന്ന് ധ്യാനിക്കാം. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് നമുക്കൊന്ന് ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 2 14 വാക്യം മുതൽ 3 അധ്യായത്തിൻ്റെ 1 വാക്യം വരെ. അവിടെ പൊതുവായിട്ട് 3 മനുഷ്യരെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ 3 മനുഷ്യരാരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കാം. അതുമാത്രമല്ല, ഞാനിത് ധ്യാനിക്കണമെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഏത് മനുഷ്യനാണ് ഞാനെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് പകല് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാവുള്ളൂ, നമ്മൾ പോകാവുള്ളൂ. 2, നമ്മൾ വേണ്ടാത്ത മേഖലയിലുള്ളൊരു മനുഷ്യരാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറുകയും എന്ത് ചെയ്യണം, ചെയ്യണം. എന്നാൽ അങ്ങനത്തുകൊണ്ട് നമുക്ക് വളരെ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേദഭാഗത്തേക്ക് കടന്നു വരാം. അവിടെ ഒരേ മനുഷ്യനെക്കുറിച്ച് കേട്ടു. എന്താണ് പ്രാകൃത മനുഷ്യൻ? 3 മനുഷ്യരിലെ 1 മനുഷ്യൻ്റെ പേരാണ് പ്രാകൃത മനുഷ്യൻ. അടുത്തൊരു പദം പറയുകയാണ്, 2:14 പറയുകയാണ് ആത്മീയനോ. 2 മനുഷ്യൻ്റെ പേരാണ് ആത്മീയ മനുഷ്യൻ. 1 മനുഷ്യൻ്റെ പേരാണ് പ്രാകൃത മനുഷ്യൻ, 2 മനുഷ്യൻ്റെ പേരാണ് ആത്മീയ മനുഷ്യൻ. 3 മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് ജഡീകൻ. ഇനി ഇംഗ്ലീഷിൽ വളരെ മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ മനോഹരമായ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാച്ചുറൽ മാൻ, സ്പിരിച്വൽ മാൻ, കാർണൽ മാൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 3 മനുഷ്യരെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1 പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ. 2 സ്പിരിച്വൽ മാൻ, ആത്മീയ മനുഷ്യൻ. 3 ജഡീക മനുഷ്യൻ അല്ലെങ്കിൽ കാർണൽ മാൻ. 3 മനുഷ്യരെക്കുറിച്ച് നമുക്ക് ഇന്ന് പകലടി ചിന്തിക്കാം. നമ്മൾ നോക്കിയേ, 1 മനുഷ്യൻ എന്താ? പ്രാകൃത മനുഷ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. പ്രാകൃത മനുഷ്യൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം സമയം ഗ്രീക്ക് പഠിക്കാനായിട്ട് ഞാൻ വേർതിരിച്ചായിരുന്നു, പ്രത്യേകിച്ച് സെമിനാരി പഠിക്കുന്ന സമയം. ഇന്നത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തപ്പിയെടുത്ത് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്താണെന്ന് ഞാൻ നോക്കി. എന്നാൽ ആ ഗ്രീക്ക് പദം ഇതാ കൊടുത്തിരിക്കുന്നത്, സുഹിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം അവിടെ കൊടുത്തിരിക്കുന്നത്. സുഹിക്കോസ്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം, സുഹിക്കോസ്. സുഹിക്കോസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അതും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആനിമൽ, അല്ലെങ്കിൽ മലയാളത്തിൽ കൊടുത്തിരിക്കുകയാണ്, മൃഗത്തിന് തുല്യമായി ജീവിക്കുന്നത്. അന്നേരം പൗലൂസ് പറയുകയാണ്, പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൃഗത്തിന് തുല്യമായി ജീവിക്കുന്നത്. എങ്ങനെയാണ് ഈ മൃഗങ്ങളുടെ ജീവിതം? എന്താ മൃഗങ്ങളുടെ ജീവിതം? മൃഗങ്ങൾക്കില്ലാത്ത, മനുഷ്യനും മൃഗങ്ങൾക്കും ഇല്ലാത്ത ഒന്നെന്തുണ്ട്? അല്ലെങ്കിൽ മനുഷ്യനില്ലാത്ത ഒരു കാര്യം മൃഗങ്ങൾക്കില്ല, അല്ലെങ്കിൽ മൃഗങ്ങൾക്കില്ലാത്ത ഒന്ന് മനുഷ്യനുണ്ട്. എന്താ? ആത്മാവ്. ശരിയാണ്. എന്നാൽ ആ മൃഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാം? എന്താ മൃഗത്തിൻ്റെ പ്രത്യേകത? രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ ഒരു ലക്ഷ്യവും ഇല്ല. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ, എങ്ങനെയെങ്കിലും ചാപ്പാട് അടിക്കണം, എങ്ങനെയെങ്കിലും രാവിലെ എഴുന്നേക്കണം, വൈകിട്ട് എന്ത് ചെയ്യണം, കിടന്നുറങ്ങണം, ചിലരെ ആക്രമിക്കണം, എൻ്റെ കാര്യം നടത്തണം. ഒരു സ്വാർത്ഥത സ്വഭാവത്തിൻ്റെ ഉടമയാണ് ആര്? മൃഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൃഗപ്രായനായ മനുഷ്യൻ. അന്നേരം പൗലൂസ് പറയുകയാണ്, ഒരു മനുഷ്യൻ, 1 മനുഷ്യനെക്കുറിച്ച് പറയുക, നിങ്ങൾ ആരാണ്? പ്രാകൃത മനുഷ്യന്മാരെന്ന നിലയ്ക്കാണ് പൗലൂസ് അവിടെ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലേഖനം, ഈ കൊരിന്ത്യ ലേഖനം എഴുതുന്നത് ആർക്കെഴുതുന്നത്? എല്ലാവരും വായൊക്കെ അടച്ചു വെച്ച് നല്ല റെഡിയാക്കി വെച്ചിരിക്കുക, തല പോയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, തുറക്കുകയല്ല. ഇതാർക്കെഴുതുന്നത് ഈ ലേഖനം? കൊരിന്തിലെ വിശ്വാസികൾക്ക്. നിങ്ങൾ നോക്കണം, അവിശ്വാസികൾക്കല്ല എഴുതുന്നത്, വിശ്വാസികളോട് പറയുകയാണ്, ഇവിടെ ആരുണ്ട്? പ്രാകൃത മനുഷ്യൻ, അല്ലെങ്കിൽ മൃഗം പോലെ ജീവിക്കുന്ന ധാരാളം വിശ്വാസികൾ എവിടെയുണ്ട്? എവിടെയുണ്ട്? കൊരിന്തിലും ഉണ്ട്. അതിന് നോക്കി അവളതുകൊണ്ട് അവന്ന് പ്രാകൃത മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നില്ല, ദൈവാത്മാവിൻ്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല. അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്തു പറഞ്ഞാൽ അവർക്കൊന്നും എന്തല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടേ അല്ലേ ഉള്ളൂ. പൗലൂസ് നമ്മൾ അപ്പോസ്തലപ്പെടുത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പൗലൂസ് ഏഷ്യയ്ക്ക് പോരാ ആസ്യയ്ക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ എന്ത് ചെയ്തു, തടഞ്ഞു എന്ന് നമ്മൾ പറയുന്നത്, എന്ത് ബ്ലോക്ക് ചെയ്തു. അന്നേരം ആ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പോകരുതെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പോയില്ല. പോകാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പോയി. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഏത് ആത്മാവായിരിക്കുന്നത് ഒന്നാലോചിച്ച് നോക്കിക്കേ. ഇത് രണ്ടാമത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഇതിന് നിങ്ങൾ ഈ പദം കേട്ടിട്ടുണ്ടോന്നറിയ, സൊളിക്കൽ എന്നൊരു പറയുന്ന ഒരു പദമാണ്. സൊളിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു ഈ തിയോളജിക്കൽ സൈക്കോളജിക്കൽ ആയിരിക്കുന്ന ഒരു പദങ്ങൾ രണ്ട് പദങ്ങൾ ഒന്നു ചേർത്തുള്ളൊരു ഇംഗ്ലീഷ് പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ, സ്വയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഒരു മൃഗത്തെക്കുറിച്ച് പറഞ്ഞത്, അതിനെന്തേ ഉള്ളൂ, ആരെ ആക്രമിച്ചാലും എന്തേ ഉള്ളൂ, എൻ്റെ കാര്യം നടക്കണം. സ്വയം നമുക്ക് ആവശ്യമാണ്, സ്വാർത്ഥത നമുക്ക് ഒരു പരിധിവരെ നല്ലതാണ്, ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നല്ലതാണ്. പക്ഷേ അത് തീർത്തും സ്വാർത്ഥ തന്നെ ആയിപ്പോയാൽ എന്ത് ചെയ്യും, വലിയൊരു അപകടത്തിലേക്ക് തന്നെ എത്തിക്കും. അന്നേരം മറ്റൊരു കാര്യം നിങ്ങൾ വായിക്കേണ്ടത് 1 കൊരിന്ത്യർ അതിൻ്റെ 1:18 വാക്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:18 അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താണ്, ബോഷത്വമാണ്. അല്ലെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ബോഷനായിട്ട് ജീവിക്കുന്നവന, അവനെ സംബന്ധിച്ചിടത്തോളം ക്രൂശുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവനാണ്. ഇനി സിമ്പിളായ രീതിയിൽ നമുക്ക് പ്രാകൃത മനുഷ്യന് ഒരു ഉദാഹരണം കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു പേര് കൊടുക്കാം. എന്താണെന്നറിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർവചനം കൊടുക്കാം, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത സ്വയത്തിന് കീഴ്പ്പെട്ട് നടക്കുന്ന വ്യക്തിത്വത്തിന് പറയുന്ന പേരാണ് ആരെ, പ്രാകൃത മനുഷ്യൻ. എന്താണ്, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ദൈവാത്മാവിൻ്റെ ഉപദേശത്തിന് കീഴ്പ്പെടാതെ നടക്കുന്ന, സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പേരാണ് ആരെ, ഇന്ന് പകലെ ഈ ആരാധനയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ചോദിച്ചേ, കർത്താവേ ഞാനൊരു പ്രാകൃത മനുഷ്യനാണോ, ഞാൻ ആത്മാവിൻ്റെ ഉപദേശം കേൾക്കുന്നുണ്ടോ, അതോ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ചിട്ട് കർത്താവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക. ഇന്നലെ ചാണ്ടപ്പിള്ള സാറ് പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ എന്താ, ദൈവമേ ഞാൻ ഇന്ന വഴിക്ക് പോകുന്നു, അവിടുത്തെ ആത്മാവിനെ കൂടെ എൻ്റെ വഴിക്ക് എന്ത് ചെയ്തേക്കണം, ഒന്ന് വിട്ടേക്കണം. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, ദൈവത്തോട് ആലോചന ഒന്നും ചോദിക്കാറില്ല, നമ്മുടെ ആലോചനയിൽ പോയിട്ട് ദൈവം നമ്മുടെ പുറകെ വരണമെന്ന് നമ്മൾ എന്ത് ചെയ്യുക. എന്താ പാമ്പിൻ്റെ പ്രത്യേകത, പാമ്പ് ഇങ്ങനെ ഇരിക്കും, തൊട്ടടുത്ത് ചെല്ലുമ്പോയിരിക്കും പെട്ടെന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നത്. ചില ആൾക്കാർ കണ്ടില്ലേ, വളരെ ആത്മീയരൊക്കെ ആയിരിക്കും, മൂക്കേ തൊട്ടാ അറിയാം. അന്നേരം ഞാൻ ഒത്തിരി പാസ്റ്റേഴ്സുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് എനിക്കറിയാം, ഭയങ്കര അന്യഭാഷയും പ്രവചനവും പരിപാടിയൊക്കെയാണ്. പക്ഷേ ആ പുൽപ്പിറ്റ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വിഷയം പറയുമ്പോൾ എന്ത് ചെയ്യും, അടിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയാകുവാനല്ല ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്. ഒന്ന്, എന്താണ് പ്രാകൃത മനുഷ്യൻ. നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിചിന്തനം ചെയ്ത്, കർത്താവേ ഞാൻ ഇതുപോലെയുള്ള മനുഷ്യനാണോ, പരിശുദ്ധാത്മാ ഉള്ളിലില്ലാതെ ഇതുപോലെ തവളയും ടൈഗറും സ്നേക്സും പന്നിയൊക്കെ ഉള്ള അനേക വന്യജീവികളെ എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അതുങ്ങളുടെ സ്വഭാവം വെച്ചുകൊണ്ട് നടക്കുന്ന ചില ഒരു വ്യക്തിയാണ്. ചില ആൾക്കാരെ കാണാൻ പറ്റില്ല, അവർക്ക് മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ ഒരിക്കലും അവർക്ക് സന്തോഷിക്കാൻ എന്ത് ചെയ്യത്തില്ല. അവരിന്ന കാറാണ് വാങ്ങിച്ചേ, അല്ല ഇന്ന വീടാണ് അവിടെ. ചില ആൾക്കാർക്ക് സന്തോഷിക്കാനേ എന്ത് ചെയ്യത്തില്ല. അതൊന്നും ഒരു ആത്മീയൻ്റെ ലക്ഷണമേ അല്ല. നമ്മളൊരാളെ ഇപ്പം നമ്മുടെ സമയം, ഞാൻ പലപ്പോഴും സന്തോഷിക്കുക, നമ്മുടെ സമയത്ത് ഒരാൾ കാറ് വാങ്ങിക്കുമ്പോഴൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. നമുക്ക് പറയാം, ദേ ഇന്ന ആൾക്ക് ഇന്ന കാറ് വരുന്നോ, വളരെ സന്തോഷമല്ലേ. നമ്മൾ അതൊരു പരിജ്ഞാനത്തിൻ്റെ ലക്ഷണവും കൂടിയാണ്. ഒരാൾക്ക് ദൈവം നമ്മുടെ സഭയിൽ ഒരാൾക്ക് ഉയർച്ച കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർച്ച കൊടുക്കുമ്പോൾ, അത് രക്ഷിക്കപ്പെട്ടവരാകട്ടെ രക്ഷിക്കപ്പെടാത്തവരായിട്ടെ നെയ്ബേഴ്സ് ആരുമാകട്ടെ, അവർക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഉയർന്നു കിടന്നാൽ അതിൻ്റെ ഗുണം ആർക്കാ, നമുക്കാണ്. നേരം നമ്മൾ എന്ത് ചെയ്യണം, പ്രാകൃത മനുഷ്യനെ പോലെ ഈ പ്രാകൃത ജീവികൾക്കുടമയാകാതെ നമ്മൾ എന്തായിരിക്കണം? ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയായി തീരാൻ ശ്രമിക്കണം. ഓക്കെ, യാക്കോബിൻ്റെ ലേഖനം 3:15 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. അവിടെ വാക്യം സ്റ്റേം ബോർഡിൽ കൊണ്ട് കൊടുപ്പുണ്ട്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ചിലപ്പം ഭയങ്കര ബുദ്ധി ഉണ്ടായിരിക്കാം, ഭയങ്കര കഴിവുണ്ടായിരിക്കാം. ഇതൊക്കെ ആരാ, ഈ ബുദ്ധിയുടെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? പ്രാകൃത മനുഷ്യൻ്റെ ബുദ്ധിയുടെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? അയ്യോ, ആരാ? പൈശാചികമാ. പണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കാണാൻ മേലെ എത്രയോ വമ്പന്മാരാ, എന്തെല്ലാം ഷാപ്പ് നടത്തുന്നു, അബ്കാരി കോൺട്രാക്ട് നടത്തുന്നു, ചീറ്റിങ് നടത്തുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? നമ്മൾ മുമ്പേ കണ്ട വ്യക്തി ആരാ? ദേ സെൻട്രായിട്ട് പറയുക, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇന്നൊരു രീതിയിൽ കാശുണ്ടാക്കാം. മറ്റൊരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അതെന്താ? ഒരിക്കലും നിങ്ങൾ നോക്കിയിട്ടില്ലേ? നിങ്ങൾ അറിയാവുന്ന അറിയത്തില്ല, എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വൈപ്പിൻ മദ്യ ദുരന്ത കേസ് ഒത്തിരി കുടുംബങ്ങൾ മരിക്കുക, ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്താൽ വെള്ളം അടി കൊടുത്ത് അതിനകത്ത് ചാരായത്തിനകത്ത് വേറെന്തോ കലർത്തി ഒത്തിരി പേര് മരിച്ചു, ഒത്തിരി പേരുടെ ജീവൻ പോയി. ഇദ്ദേഹത്തെ കോടതി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറയും, ഈ എൻ്റെ സുഹൃത്തൊരു മീഡിയ പേഴ്സൺ പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പെടലിത് ഇങ്ങനെ കിടക്കുകയെന്നവർ. അദ്ദേഹത്തിൻ്റെ പെടലി ഇങ്ങോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു ഒരുത്തൻ കൂടെ വന്നിട്ടുണ്ട്, അവനോട് ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ കാണിക്കുമ്പോൾ അയാൾ പെടലി എടുത്ത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. അന്നേരം ആ വ്യക്തി പറയുകയായിരുന്നു, അനേകരുടെ തല കളഞ്ഞവൻ ഇപ്പോൾ അവനെന്താ, തല നേരെ നിൽക്കുന്നില്ല. നമ്മൾ കള്ളത്തരത്തിലൂടെ എന്ത് സമ്പാദിച്ചാലും നോക്കിയോ, അതുകൊണ്ട് എവിടെ കൊണ്ട് കളയും? ഉപ്പ് തിന്നുന്നവൻ എന്ത് ചെയ്യും? വെള്ളം കുടി. വളരെ പ്രധാനമായി ഓർത്തിരിക്കുക. അടുത്തൊരു വാക്യം, യൂദയുടെ ലേഖനം 19 വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, പരിശുദ്ധാത്മാ ഉള്ളിൽ ഇല്ലാത്തവർ. വളരെ വ്യക്തമായിട്ട് യൂദ വളരെ വ്യക്തമായിട്ട് പറയണം, ഏതാണ്, ആരാണ് പ്രാകൃത മനുഷ്യൻ? ആരാ പ്രാകൃത മനുഷ്യൻ? ഭിന്നത ഉണ്ടാക്കുന്നവർ. നിങ്ങൾ അറിഞ്ഞില്ലേ, ആരോടും പറയരുത് കേട്ടോ, ഞാൻ നിങ്ങളോട് മാത്രമേ പറയുന്നുള്ളൂ. ഇത് തന്നെ ഒരാളോട് 10 എന്ത് ചെയ്ത് കാണും? ഈ പറയുന്ന ഓരോരുത്തരും ഇതുപോലെ തന്നെ 10 എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. വല്ലൊരു പറഞ്ഞോ, ഇതിന് പറയുന്ന പേരാണ് സൈലൻറ്റ് കില്ലർ എന്നൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ അവന് പേര് വിളിക്കുന്നത്, സൈലൻറ്റ് കില്ലർ. ആരോടും പറയണ്ട കേട്ടോ, പതിക്കെ 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 ചെന്ന് പറയും. ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ഒരു സ്വത്ത് കാശുണ്ടാക്കണം, കാശുണ്ടാക്കണം, കാശുണ്ടാക്കണം. അതെ, ഇത് പിന്നെ എന്താ, ആത്മാവിൽ, പരിശുദ്ധാത്മാവർ ഉള്ളിൽ ഒട്ടുമില്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതാണ് ലോകപരമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കൺക്ലൂഷനായിട്ട് പറയാം കൊടുത്തിരിക്കുന്ന പേരാണ് ആരെ, ആരാ, പ്രാകൃത മനുഷ്യൻ. എന്തൊക്കെയാണ് അവിടെ, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യം? ഞാനീ പറയും, ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ ആവശ്യമാണ്. എന്താണ്? ജോലിയിൽ മാത്രം പ്രാധാന്യം കൊടുക്കുക, ആദായ സൂത്രങ്ങൾ, കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സോഷ്യൽ മീഡിയ, ദൈവത്തെക്കാൾ ഉപരി മറ്റെന്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണോ, ആ വ്യക്തിക്ക് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന പേരാണ് ആര്, ആരാ, പ്രാകൃത മനുഷ്യൻ. ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. നമ്മൾ എത്ര മണിക്കൂർ ഒരു ദിവസം മൊബൈലിന് വേണ്ടി സമയം കളയുന്നു? എത്ര മണിക്കൂർ നമ്മൾ പ്രാർത്ഥനയ്ക്കും വേദപുസ്തകം വായനയ്ക്കും നേരം വിളിപ്പിക്കുന്നു, സമയം കളയുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, തട്ടി സമയം കളയുക. പക്ഷേ നമ്മൾ നാലോചിക്ക്, എത്ര സമയം നമ്മൾ വേർതിരിക്കുന്നു? നമ്മളെ ഓരോ ദിവസവും സമർത്ഥമായി നടത്തുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര മിനിറ്റ് കളയുന്നു? പക്ഷെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തുണ്ട്? ഇനി നമുക്ക് അടുത്ത ഒരു മനുഷ്യനെ കുറിച്ച് നോക്കാം. എന്താ രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച്, അതിൻ്റെ 15 വാക്യത്തിൽ വായിച്ചു. എന്താ രണ്ടാമത്തെ മനുഷ്യൻ? അവനെ കുറിച്ച് പറയുന്ന പേരാണ് ആത്മീയനോ. 3 മനുഷ്യരെ പത്രോസ് പൗലൂസ് അവിടെ എടുത്ത് കാണിച്ചിട്ട് 1 മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. ഇനി രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് പറയുക, അവൻ ആരാണ്? ആത്മീയൻ. അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം കണ്ടോ, അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം ന്യൂമാറ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂമാറ്റിക്കോസ്, ന്യൂമാറ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ബോൺ ഫ്രം ന്യൂമ, അല്ലെങ്കിൽ ആത്മാവിനാൽ ജനിച്ചവൻ, ആത്മാവിൽ നിന്ന് ജനിച്ചവൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് രക്ഷിക്കപ്പെട്ടവൻ, യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചവൻ. യേശുവിനെ അറിയാവുന്നവനല്ല, യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കി യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്ക് പറയുന്ന പേരാണ് ആര്? ആത്മീയൻ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2:12 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ, ബോർഡെ നോക്കി വായിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കിയാട്ടെ, കുരിഞ്ഞിരുന്ന് ആരും വായിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയാട്ടെ, വായിച്ചാട്ടെ, ഒന്ന് വായിച്ചേ. എന്താ ആത്മീയൻ? 1 കൊരിന്ത്യർ 2:12 വായിക്കാം. നമ്മൾ എന്ത് ആത്മാവിനെ പ്രാപിച്ചേ? ഒരു ആത്മീയൻ്റെ ആത്മാവ് എവിടുന്ന് വന്നതാ? ഉയരത്തിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ബോൺ ഫ്രം എബോവ് എന്ന് പറയും. ദൈവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ജനിക്കണം. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല്, അവൻ ആത്മാവ് ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആത്മീയൻ, സ്പിരിച്വൽ മാൻ. അന്നേരം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ആത്മീയരാ. ഉറപ്പാണോ? സംശയം പോലെ. ഉറപ്പാ, നമ്മളിൽ ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഇനി അടുത്തൊരു വാക്യം കണ്ടോ, 8:9. അന്നേരം ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ അവനുള്ളവനാണെങ്കിൽ ആത്മാവില്ലാത്തവൻ ആരാ? അവനില്ലാത്തവൻ. അവനാണ് നാച്ചുറൽ മാൻ, ഇതാരാണ്? സ്പിരിച്വൽ മാൻ. ഓക്കെ, ഞാനൊരു ചിത്രം കൂടെ കാണിക്കാം. ഇത് കണ്ടോ, പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പന്നിയും ആടും പോത്തും എല്ലാം എന്ത് ചെയ്യുക? ഓടുക. പഴയ സ്വഭാവങ്ങളെല്ലാം എന്ത് ചെയ്യും? അന്നേരം ഒരാളുടെ ഉള്ളിൽ ഇപ്പോഴും പഴയ സ്വഭാവവും ദേഷ്യവും പിണക്കവും അസൂയയും ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തോണം, ഈ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അവൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല. അടുത്തൊരു പിക്ചർ കണ്ടോ, അവൻ്റെ ആധിപത്യം ആരാ? പിതാവ്, പുത്രൻ, ദൈവത്തിൻ്റെ വചനം. നോക്കിക്ക്, മുഖത്തെന്തു സന്തോഷം, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൂതന്മാരുമാണ്. അതാണ് അവർക്ക് ചുറ്റും പാളയം പുറങ്ങി അവരെ എന്ത് ചെയ്യും? രക്ഷിക്കുമെന്നൊക്കെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. അന്നേരം 2, ദൈവം എപ്പോഴും കൂടെയുള്ളത് ആരുടെ കൂടെയാണ്? ഒരു ആത്മീയൻ്റെ കൂടെയാണ്, പരിശുദ്ധാത്മാ ഉള്ളിൽ വന്ന്. അന്നേരം നമ്മൾ നോക്കണം, വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് വേദപുസ്തകം വിളിക്കുന്ന പേരെന്താണ്? ആത്മീയ സ്തോത്രം. അന്നേരം നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിക്കാം. ഒരു വാക്കിയോട് ഒന്ന് വായിച്ചിട്ട് പോകാം. ഗലാത്തിലേഖനം 5:22-23 ഒന്ന് വായിച്ചേ. നമ്മൾ നോക്കണം, ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടോ? എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നോക്കിയേ, വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തരാണോ, ദൈവവചനത്തോട് വിശ്വസ്തരാണോ ഒക്കെ നമ്മൾ ചിന്തിക്കും. ഇതൊക്കെ ഒത്തിരി സമയമെടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. 3-ാമത്തെ സമയം എൻ്റെ കഴിഞ്ഞു പോയി, ഞാൻ ഒരു മിനിറ്റ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 3-ാമത്തെ മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ പേരാണ് കാർണൽ മാൻ, ജഡീകൻ. ആരാണ് ഈ ജഡീകൻ? നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ജഡീകനെ കുറിച്ച് 3:1 ഇപ്പം മോളിയാൻ്റെ വായിച്ചു. എന്താണ്? എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ. കണ്ടോ, പൗലൂസ് ആർക്കെഴുതുക? കൊരിന്ത്യ സഭയോട് പറയുക, വിശ്വാസികളോട് പറയുക, നിങ്ങൾ പാട്ട് പാടുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താ, നിങ്ങൾ ആരാ? ജഡീകന്മാരാണ്. എന്താ ജഡീകന്മാരുടെ പ്രത്യേകത? നമ്മൾ മുമ്പേ കേട്ടതുപോലെ ആത്മാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത്? ജഡീക വിഷയങ്ങൾക്ക് കൊടുക്കുക. എന്താ ജഡീക ബന്ധങ്ങൾ? നമ്മൾ മരണത്തിന്, ഞാൻ മരണത്തിന് പോകരുതെന്നല്ല പറയുന്നത്, കല്യാണത്തിന് പോകരുതെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ അതിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ കർത്താവിന് വേണ്ടി നമ്മൾ സമയം കൊടുക്കാൻ എന്ത് ചെയ്യണം? വേർതിരിക്കണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി, അവിടെ ഒരു 3 മണിക്കൂർ നമ്മൾ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ, സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം 1 മണിക്കൂർ കർത്താവിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചോദിച്ചേക്ക്. അതേസമയം നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്തുകൊണ്ട് ആ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക? അയ്യോ, അവരെന്ത് വിചാരിക്കും? നമ്മൾ ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെന്ത് വിചാരിക്കും? കർത്താവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ കർത്താവ് വന്നിട്ട് പറയുക, ഞാൻ നാളെ 10 മണിക്ക് അമ്മഞ്ചേരി വരും, നിങ്ങളെല്ലാവരും വരുമെന്ന് പറഞ്ഞാലോ? വരണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പോകാതിരിക്കുമോ? നമ്മളെല്ലാവരും എന്ത് ചെയ്യും? പോകും. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തന്നെ അറിയില്ല. ഇത് കർത്താവിനെ നമ്മൾ അനുസരിക്കാത്ത കൊണ്ടാണ് നമ്മൾ അവന് പ്രയോറിറ്റി കൊടുക്കുക. നോക്കി ഒരു വാക്യം, അതിന് ഗ്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദം ഇതാണ്, സർക്കിയോസ് എന്ന് പരമായ കാര്യമാണ്, ജഡി ജഡപരമായ കാര്യങ്ങൾ. അതെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാ, ആത്മാവ് ഉള്ളിലുള്ളവരാ, പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ ആത്മീയ വിഷയങ്ങളെക്കാൾ ഉപരി അവരെന്തിന് പ്രാധാന്യം കൊടുക്കുക, ജഡീക വിഷയങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 1 കൊരിന്ത്യർ 3 അതിൻ്റെ 1-ഉം 2 വാക്യങ്ങളിൽ പൗലൂസ് പ്രത്യേകം പറയുകയാണ്, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയത്തുള്ളൂ, ഭക്ഷണമല്ല പാൽ അത്രേ നിങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം പൗലൂസ് പറയുകയാണ്, കാര്യം നോക്കിയാൽ നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ, വർഷങ്ങളായിട്ടൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും എന്താ, ബോട്ടിൽ ആവശ്യമാണ്. ഇപ്പോഴും എത്ര ദയനീയമായ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കാർണൽ മാൻ, ജഡീകന്മാരായിത്തീരുക, ആത്മീയ വിഷയങ്ങളിൽ യാതൊരു താല്പര്യമില്ലാതായിത്തീരുക. പ്രിയമുള്ളവരെ, അത് വലിയൊരു അപകടമാണ്. എന്താ നമ്മൾ വേദവസ്തം വായിക്കുന്നത്? നമുക്കൊരു ചിത്രം കാണാം, നോക്കി ഇത് കണ്ടോ. അതായത് ഒരു ആത്മീയനായ മനുഷ്യനാണ് മുമ്പേ നമ്മൾ കണ്ടത്, പക്ഷെ അവൻ്റെ ചുറ്റും എന്താണെന്ന് നോക്കിയേ. എന്താ അവൻ്റെ ചുറ്റും? പിശാചും മറ്റു മൃഗങ്ങളും മറ്റു സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടി എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ജഡീക വിഷയങ്ങൾക്ക് നമ്മൾ അവസരം എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. പാപത്തിന് അവസരം നമ്മൾ എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. ഇവൻ നോക്കുമാരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക അകത്ത് കയറാൻ. ഒരാ ജഡീകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവൻ ഒരു വശത്ത് ദൈവത്തിനും കൊടുക്കും, മറുവശത്ത് ആർക്കും കൊടുക്കും? പിശാചിനും കൊടുക്കും. റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ ദയവായിട്ട് വീട്ടിൽ ചെന്ന് ഇന്നൊന്ന് വായിച്ചു നോക്കണം. സ്പിരിച്വൽ മാൻ ആൻഡ് ആത്മീയ മനുഷ്യനും ജഡീക മനുഷ്യനെക്കുറിച്ച് മനോഹരമായൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, റോമർ 8. നമുക്കൊന്നുകൂടെ നോക്കാം എന്താ നമുക്കവിടെ കാണുന്നത്. 1 യോഹന്നാൻ 2:15-17 വാക്യങ്ങൾ. ഈ വാക്യം നമ്മുടെ വാക്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേക്കാൻ നേരത്ത്, എഴുന്നേറ്റ ഉടനെ ഈ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്താ, ലോകത്തെയും ലോകത്തിലുള്ളതിനെ എന്ത് ചെയ്യരുത്? നമ്മൾ ലോകത്തിന് ഒരു പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്താൽ, പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം തകർന്നു പോകും. അനേക ബിസിനസ്സുകാരെ നമുക്കറിയാം, അനേക മോഡൽസിനെ കുറിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ജീവിതത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ശരീരത്തിനും സൗന്ദര്യത്തിനും ഒക്കെ അവർ കൊടുത്തു. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞിടയ്ക്ക് വളരെ പ്രശസ്തയായി അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയെക്കുറിച്ച് ഒരു ഈവനിങ് പേപ്പറിനകത്ത് കിടക്കുന്നതുകൊണ്ട്, ഒരു കോസ്മെറ്റിക് ഐറ്റംസിൽ തന്നെ ഒരു മാസം ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ അവസാനം ക്യാൻസർ വന്നിട്ട് ആളെ കണ്ടാൽ പോലും എന്ത് ചെയ്യത്തില്ല. അവൾ എഴുതിയിരിക്കുകയാണ്, എൻ്റെ അനുഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, എന്ത് ഉണ്ടാകും. ലോകത്തെ സ്നേഹിച്ചാൽ എന്ത് ചെയ്യും? വേദപുസ്തകം വിളിച്ചു പറയുകയാണ്, എന്ത് സംഭവിക്കും? അത് എന്നേക്കും നശിക്കും. റോമാലേഖനം 8:13-14 വാക്യങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ജഡീക മോഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊല്ലണം, നശിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മീയനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ഈ ജീവികളൊക്കെ അകത്ത് കയറും, നമ്മളെ എന്ത് ചെയ്യും? നശിപ്പിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ 3 ചോദ്യം ചോദിച്ചവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഏത് തരത്തിലുള്ള മനുഷ്യരാണ്? എന്താണ്, പ്രാകൃത മനുഷ്യരാണോ? ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്നവരാണോ? ഒരു ലക്ഷ്യമില്ല, പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ലക്ഷ്യമില്ല ജീവിക്കുന്നവരാണോ? 2, നമ്മളൊരു ആത്മീയരാണോ? നമ്മൾ ആത്മാവിന് കീഴ്പ്പെട്ട് വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? 3, അതോ നമ്മളൊരു കാർണൽ മാനായിട്ടാണ്, ഒരു ജഡീകനായിട്ടാണ്? ആ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുക, ദൈവത്തെക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റു പലതിനും എന്ത് ചെയ്യുന്നു, പ്രാധാന്യം കൊടുക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ പോയാൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകത്തെ സ്നേഹിക്കുന്നവൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിത്യമായ ഒരു നാശത്തിലേക്ക് ചെന്ന് തിരും. അപ്പോൾ ഇന്ന് സക്കറിയ സാർ രാവിലെ സങ്കീർത്തനത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗം, എന്നാൽ അവിശ്വാസികൾക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. എന്താ? ബേണിങ് ഹെൽ, നിത്യമായ നരകം. അവിടെ നമ്മൾ വായിക്കുകയാണ്, ഇംഗ്ലീഷ് വായിക്കുന്ന ഫയർ ഓഫ് സൾഫർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സൾഫർ, എന്താ ഈ സൾഫറിൻ്റെ പ്രത്യേകത? തീയേക്കാളും അതിമടങ്ങായിട്ട് കത്തുന്ന ഒരു ഗന്ധകമാണ് സൾഫർ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരുവൻ യേശുവിനെ സ്വീകരിക്കാതെ ജീവിച്ചാൽ ലോകത്തെ സ്നേഹിച്ചാൽ അവൻ്റെ അന്ത്യം. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, കർത്താവേ ഞാനിതിനകത്ത് പ്രാകൃത മനുഷ്യനാണെങ്കിൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക, ആത്മീയ ജീവിതത്തിന് ഉടമയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കീഴ്പ്പെടുക, അല്ല ജഡീകന്മാരാണെങ്കിൽ നമ്മുടെ എല്ലാ ലോകചിന്തകളും മാറ്റി നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ, കർത്താവ് വരും, നമ്മൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുപോകും. ഇവിടെയില്ല, അവിടെയില്ല, ഇവിടെയും സന്തോഷിക്കാൻ പറ്റിയില്ല, അവിടെയും എത്ര നികൃഷ്ടന്മാരായിട്ടായിരിക്കും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ നമുക്കെല്ലാവർക്കും, ഒറ്റ ലൈഫ്. ഇനിയും തിരിച്ചു പോയി ഒന്നുകൂടെ വരാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള ലൈഫ് ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കുക, ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ നിത്യത ദൈവം തരാൻ പോകും. അതുകൊണ്ട് ആ ലൈഫിന് പ്രാധാന്യമുള്ള ആത്മീയരായി ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമ്പോൾ